പേജ് നമ്പർ 144 ഭാഗം 14. നീയാ തെറദ്യയുടെ മോനല്ലേടാ? 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാണിക്കനോട് വികാരി അച്ഛൻ ചോദിച്ചു. കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികളോടൊപ്പം വികാരി അച്ഛനെ കാണാൻ പള്ളിമേടയിൽ ചെന്നതാണവൻ. കുർബാനയ്ക്ക് കൂടാൻ തന്നെ കൂടി അനുവദിക്കണമെന്നൊരപേക്ഷ അവൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ തങ്ങി നിന്നു. വികാരി അച്ഛൻ്റെ ചോദ്യവും അത് ചോദിച്ച ഭാവവും മാണിക്കനെ മുറിപ്പെടുത്തി. എൻ്റെ അമ്മയുടെ പേര് ത്രേസ്യാന്നാ, അവൻ പറഞ്ഞു. പച്ചെളുക്കെ, ത്രേസ്യേ എന്നണ്ടാ മാർക്കം കൂടികൾ ത്രേസ്യ എന്ന് പറയാൻ തുടങ്ങിയേ? മാർക്കം കൂടികൾ തറവാടികളുടെ പേരുകൾ അതേപടി ഉപയോഗിച്ചുകൂടെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആ വികാരിയച്ഛൻ. ത്രേസിയല്ല തെറുദ്യ, ഔസേപ്പല്ല അതുപ്പ്, ദേവസിയല്ല ദേഹത്തി. കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾക്ക് പിന്നാലെ അവൻ കോണിപ്പടികൾ കയറാൻ തുടങ്ങിയപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു. നീ അവിടെ നിന്നാ മതി, കയറി വന്നാൽ ശുദ്ധാക്കണ്ട. എന്തെങ്കിലും ഒരു ദിവസം താൻ ആ കോണിപ്പടികൾ ഓടിക്കേറുമെന്ന് അന്ന് മാണിക്കൻ തീർച്ചപ്പെടുത്തി. സെമിനാരിയിൽ ചേർന്ന് പഠിക്കും, അച്ഛനാവും, തെറുദിയുടെ മോൻ ഉറപ്പിച്ചു. എന്നാൽ തെറുദിയുടെ മോന് അച്ചപ്പെട്ടതിന് പഠിക്കാൻ അവസരം കിട്ടിയില്ല. കാനോൻ നിയമമാണ്. തെറുദിയും തെറുദിയുടെ കെട്ടിയൻ തോതപ്പും മാർക്കം കൂടിയിട്ട് എത്ര കാലമായി? തെറുദിയുടെ അപ്പൻ അന്തോണി ചാത്തം പറയാനായിരുന്നില്ലേ? മാർക്കം കൂടികളും പൊതു ക്രിസ്ത്യാനികളും ചോറ്റുവേദക്കാരാണ്. ഇന്ന് 4 അണ കൊടുത്താൽ മാർക്കം കൂടും, ചാത്തൻ അതോണിയാവും. നാളെ വേറെ വല്ലവരും 8 അണ കൊടുത്താൽ അതോണി ചാത്തനാവും. മറ്റന്നാൾ 10 അണയ്ക്ക് പിന്നെയും ചാത്തൻ അതോണിയാവും. മാർക്കം കൂടികളും പുതു ക്രിസ്ത്യാനികളും വിശ്വാസത്തിൽ അടിയുറച്ചു വരാൻ 5-6 തലമുറ കഴിയണമത്രേ. അതുകൊണ്ട് കാനോൺ നിയമം അനുസരിച്ച് തന്നെ മാണിക്കിന് അച്ചമ്പടത്തിന് ചേരാൻ പറ്റില്ല. തലമുറകളിലൂടെ കോൺക്രീറ്റ് ഉറയ്ക്കുന്നത് പോലെ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ വെട്ടിയാൽ പൊളിയരുത്. മാണിക്കൻ്റെ മകൻ്റെ മകനോ മറ്റോ സെമിനാരിയിൽ ചേർന്ന് പഠിക്കാൻ പറ്റും. അപ്പോഴേക്കും ഒരു വീടും വീട്ടുപേരും ഒക്കെ ഉണ്ടായി വരട്ടെ. അലക്കി വെളുപ്പിച്ച മുണ്ടും കൈ നീണ്ട കുപ്പായവുമിട്ട് മുത്തുപോലെ ഉരുണ്ടു മിനുത്ത മുഖത്ത് നിറഞ്ഞ ചിരിയുമായി ഒരു ദിവസം മാണിക്കൻ അഗസ്റ്റിൻ അച്ഛൻ്റെ അടുത്ത് വന്നു. ഞാൻ ബ്രദർ മാണിക്കൻ, അയാൾ സോറി റിപ്പീറ്റ് സ്വയം പരിചയപ്പെടുത്തി. ശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ദൈവശാസ്ത്രം, രാഷ്ട്രമീമാംസ എല്ലാം സ്വയം പഠിക്കുന്നു. ചരിത്രമാണ് ഏറ്റവും ഇഷ്ടം. ഏത് വിദ്വാനോട് വേണമെങ്കിലും വാക്വാദത്തിൽ ഏർപ്പെടാം. ഏതു പരീക്ഷയും എഴുതി ജയിക്കാം. ബൈബിളും ഖുറാനും വേദങ്ങളും വ്യാഖ്യാനിക്കാം. താരതമ്യ പഠനങ്ങൾ നടത്താം. സെൻ മനപാഠമാക്കിയിട്ടുണ്ട്. എനിക്ക് സെമിനാരിയിൽ ചേരണം, അച്ഛനാവണം. അഗസ്റ്റിൻ ചോദിച്ചു, പ്രിയപ്പെട്ട ബ്രദർ, നീ ഒരു മെത്രാനാകാനോ വികാരി ജനറൽ ആകാനോ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും, അത്ര കടന്ന ആഗ്രഹങ്ങൾ മാണിക്കുന്നില്ല. ആഘോഷമായ കുപ്പായങ്ങൾ അയാൾക്ക് വയ്യ. പക്ഷെ സെമിനാരിയിൽ ചേരണം, അതൊരു വാശിയാണ്, തെറുദിക്ക് കൊടുത്ത വാക്കാണ്. മണ്ണെണ്ണ വിളക്ക് വെച്ച് ദൈവശാസ്ത്രം പഠിക്കുന്ന മകൻ്റെ അടുത്തിരുന്ന് ഉറക്കം തൂങ്ങി തെറുദ്യ മറിഞ്ഞു വീണു മരിച്ചു. ഭാഗ്യം, മരണക്കുറിയിൽ അവളുടെ പേര് ത്രേസ്യ എന്നച്ചടിച്ചു വന്നു. അത് കാണാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്നതെണ്ണം മാണിക്കനുണ്ട്. അമ്മേ, നീ തെറുതിയല്ല ത്രേസ്യയാണ് എന്നാണ് മകൻ്റെ അന്ത്യചുംബനം. അഗസ്റ്റിൻ അത് തിരുത്തി. ബ്രദർ, തെറുദിക്കും ത്രേസ്യയ്ക്കും മുമ്പ് അവൾ അയ്യാ ആയിരുന്നില്ലേ? അയ്യക്കുട്ടി, അതെന്തിനും മറക്കണം. മറക്കണം? അവിടെ നിന്നാണ് അഗസ്റ്റിൻ തുടങ്ങിയത്. അയ്യക്കുട്ടിയിൽ നിന്ന്. അയ്യക്കുട്ടി ഒന്നല്ല, അനേകമാണ്. ഭൂതകാലത്തിൽ അവളുടെ തുടർച്ചകൾ നോക്കി മാണിക്കൻ പോലും അതിശയിക്കുന്നു. എന്നിട്ട് നാളിതുവരെ അയ്യക്കുട്ടിയുടെ പരമ്പരയിൽ നിന്ന് ആർക്കൊക്കെ സെമിനാരിയിൽ പ്രവേശനം കിട്ടി? അഗസ്റ്റിൻ ചോദിച്ചു. ചെമ്മാച്ചൻ കുടുംബത്തിൽ പിറന്നവനാകണം, തറവാട്ടുകാരനാവണം, കാശുണ്ടായാൽ നന്ന്, വെളുത്തിട്ടാവണം, ഇരുനിറമായാലും ഒപ്പിക്കാം, ഒരു കാരണവശാലും കറുത്തിട്ടാവരുത്. ഒരു കറുത്ത സെമിനാരി സ്വപ്നം കാണാൻ അഗസ്റ്റിൻ ബ്രദർ മാണിക്കനോട് പറഞ്ഞു. അയ്യക്കുട്ടിയുടെ മക്കൾ ദൈവത്തെ തേടുന്നൊരു സിലബസ് അതിനുണ്ടാവണം. വെള്ളവും മണവും തീയും കൊണ്ടൊരു സിലബസ്. വെള്ളവും മണ്ണും തീയും കൊണ്ടൊരു സിലബസ്. മർഗലീത നാളിതുവരെ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അയ്യക്കുട്ടിയുടെ മക്കൾ എന്തുകൊണ്ട് നമുക്കിടയിൽ ഇല്ല എന്ന് കന്യാസ്ത്രീകൾ പരസ്പരം ചോദിച്ചിട്ടില്ല. അയ്യക്കുട്ടിയുടെ മക്കൾ നമുക്കിടയിൽ ഇല്ല എന്ന കാര്യം അവർ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അയ്യക്കുട്ടിയുടെ മക്കൾ ഇതുവരെ അവളുടെ ചിന്തയുടെ പരിഗണനയിൽ പോലും പെട്ടിട്ടില്ല. തൃശ്ശൂർ മുഴുവനും എടുത്തിട്ടും അയ്യക്കുട്ടിയുടെ പരമ്പരയിൽ നിന്ന് ഒരു ചെമ്മാച്ചനെ ചൂണ്ടിക്കാട്ടാനില്ല എന്നറിവിൽ അന്തലച്ച മർഗലീത അങ്ങനെ ഇരുന്നു. കുറേ നേരം അവൾക്ക് ആത്മനിന്ദ തോന്നി. എന്തുകൊണ്ട് ഇത്രകാലം അവൾ ഇതൊക്കെ അറിയാതെ പോയി? ഹുങ്ക്, പണത്തിൻ്റെ, തറവാടിൻ്റെ, അപ്പൻ്റെയും ആങ്ങളമാരുടെയും പദവിയുടെ വെളുത്തു തുടുത്ത നിറത്തിൻ്റെ ഹുങ്ക്. അപ്പോൾ മർഗലീത ഹുങ്കില്ലാത്തവരുടെ എണ്ണം എടുക്കാൻ തുടങ്ങി. എല്ലാവരും ഹുങ്കുള്ളവരായിരുന്നു. അയ്യക്കുട്ടിയുടെ മകൻ അല്ലെങ്കിൽ മകൾ വിശ്വാസത്തിൽ അടിയുറച്ചോ എന്നറിയാൻ എങ്ങനെ, എന്തുകൊണ്ട് അളന്നു നോക്കും? പാരമ്പര്യം കൊണ്ടോ? വിശ്വാസം എങ്ങനെയാണ് പാരമ്പര്യത്തിൻ്റെ പ്രശ്നമാവുക? മർഗലീതയെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിന് അവൾക്ക് അഗസ്റ്റിനോട് നന്ദി തോന്നി.
എല്ലാ ഞായറാഴ്ചയും രാവിലെ പട്ടിപ്പുണ്യാളുടെ കാവിൽ കുർബാനയുണ്ട്. തോട്ടം തൊഴിലാളികളും കാട്ടിൽ പണിയെടുക്കുന്ന പാവങ്ങളുമാണ് കുർബാന കാണാനെത്തുക. കാവിലെ കുർബാന ബ്രദർ മാണിക്കിൻ്റെ കറുത്ത സെമിനാറിയുടെ ചിട്ടയിലാണ് എന്ന് അഗസ്റ്റിൻ പറഞ്ഞു. മഠത്തിൽ വെച്ച് നിയമം തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ കുർബാന കാണാൻ പോയിരുന്നത്. ആവർത്തിച്ച് മണവും ഗുണവും പോയി അച്ചടിച്ച പ്രാർത്ഥനകൾക്ക് അവൾ ഒച്ച കൊടുത്തു. ആത്മാവിനെ കൊടുത്തില്ല. ഉച്ചത്തിൽ പ്രാർത്ഥന ചൊല്ലുമ്പോഴും അവൾക്ക് ഉറക്കം തൂങ്ങാൻ കഴിഞ്ഞു. പല വിചാരങ്ങൾ മനസ്സിൽ മേഞ്ഞു. അപ്പോഴും ഭക്തിയുടെ നനവ് അവൾ മുഖത്ത് നിലനിർത്തി. കുറേയാവുമ്പോൾ മാർഗരീതയ്ക്ക് അത് മടുക്കും. എനിക്കതിൽ നിന്നൊന്നും കിട്ടുന്നില്ല, മാർഗരീത ആഭേലമ്മയോട് പറഞ്ഞു. ആഭേലമ്മ പരിഭ്രമിച്ചു. ചുറ്റും നോക്കിയിട്ട് ഒച്ചയടക്കി മാർഗരീതയെ ഉപദേശിച്ചു. എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി വേറെ ആരോടും പോയി ഇതൊക്കെ എഴുന്നേൽക്കായിരിക്കും കേട്ടാ. ഉറക്കം തൂങ്ങണവരുടെ കാര്യമാണ് കഷ്ടം, മാർഗരീത കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഭേലമ്മയായിരുന്നു ഏറ്റവും വലിയ ഉറക്കം തൂങ്ങലുകാരി. ആഭേലമ്മയ്ക്കും ചിരി വന്നു. ഉറക്കം തൂങ്ങണവരെ പിടിക്കാൻ പറ്റും, മനോരാജ്യക്കാരെ പിടിക്കാൻ പറ്റില്ല മോളെ. മാർഗരീതയായിരുന്നു ഏറ്റവും വലിയ മനോരാജ്യക്കാരി. ഓരോ കുർബാനയിലും മനമുരുകിക്കരയുന്ന ഭൂലോകം മറക്കുന്ന സിസ്റ്റർ പട്രീഷ്യയെ പറ്റി അവർ രണ്ടാളും അത്ഭുതപ്പെട്ടു. സിസ്റ്റർ പട്രീഷ്യ ഓരോ കുർബാനയിലും ദൈവത്തെ ദർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രമാത്രം വേദന നിറഞ്ഞ മുഖമായിരുന്നു അവരുടേത്. ഞാൻ അവനെ കണ്ടു, അവൻ വേദന കൊണ്ട് പുളയുകയായിരുന്നു. സിസ്റ്റർ പട്രീഷ്യ പറഞ്ഞു. വല്ലപ്പോഴും ഒരിക്കൽ പട്രീഷ്യ ചുണ്ടനക്കുന്നത് കർത്താവിനെ പറ്റി പറയാൻ മാത്രമായിരുന്നു. അതാകട്ടെ, ആകെ വേദനയിൽ കുതിർന്ന വാക്കുകളായിരിക്കും. കേട്ടിരിക്കുന്നവരുടെ ഉള്ളിൽ വേദനയുടെ പാരമ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പോഴത് സംഗീതം പോലെയായിരുന്നു, ചിലപ്പോൾ പ്രഭാഷണത്തിന്റെ രൂപത്തിലും. പട്രീഷ്യ അവളുടെ ഇടത് കൈത്തറം നെഞ്ചത്ത് അമർത്തി വെച്ചിരിക്കും. വേദനകളുടെ പാരമ്പര്യത്തിൽ ഒരു ദിവസം സി പട്രീഷ്യയുടെ കൈകാലുകളിൽ തിരുമുറിവുകളുണ്ടായി. മാർഗരീതയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എങ്കിലും അവളും കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉള്ളംകൈയിലും ഉള്ളംകാലിലും ചോര പൊടിയുന്നു. അന്ന് മുഴുവൻ എല്ലാവരും മൗനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു. ലോക സമാധാനത്തിനു വേണ്ടിയാണ് തൻ്റെ മുറിവുകളിൽ രക്തം കരിയുന്നതെന്ന് പട്രീഷ്യ പറഞ്ഞു. മാർഗരീതയ്ക്ക് അത് പാടി പുകഴ്ത്താൻ തോന്നിയില്ല. അറപ്പോടെയാണ് അവളത് കണ്ടു നിന്നത്. ഇതെന്ത് പ്രാന്താ, അവൾ ആഭേലമ്മയോട് ചോദിച്ചു. ഒരു പുണ്യാളത്തെയും കൂടി ഉണ്ടായ നിനക്കെന്താ ചേതം, ആഭേലമ്മ ചോദിച്ചു. എനിക്കെന്ത് ചേതം, മാർഗരീത പെരുപിറുത്തു. രാത്രി വളരെ വൈകിയാണ് ബ്രദർ മാണിക്കിനെത്തിയത്. അയാൾ ദൂരയാത്ര കഴിഞ്ഞു വരികയായിരുന്നു. അയാളുടെ കാലുകളും വെളുത്ത ഒറ്റമുണ്ടിൻ്റെ വക്കും ചെമ്മണ്ണ് പുരണ്ട് ചുവന്നിരുന്നു. മാർഗരീതയെ കണ്ട് അയാൾ ആദ്യം ഒന്ന് അമ്പരന്നു. രാത്രി നേരത്ത് അഗസ്റ്റിൻ്റെ കൂടെ പെണ്ണിനെ കണ്ടതുകൊണ്ടാണോ? മാർഗരീതയ്ക്ക് ആ അമ്പരപ്പ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അമ്പരക്കാൻ ഒരു അഗസ്റ്റിനച്ഛനോ ഒരു ബ്രദർ മാണിക്കനോ ആവേണ്ടതില്ല. സിസ്റ്റർ മാർഗരീത, മാണിക്കൻ ചോദിച്ചു. അത് മാർഗരീത പ്രതീക്ഷിച്ചിരുന്നില്ല. വെറും മാർഗരീത, അവൾ മറുപടി പറഞ്ഞു. മാണിക്കൻ ചിരിച്ചു. സഹോദരിയല്ല. ആ ചോദ്യത്തിലെ കൊച്ചു കുസൃതി ചിരി മാർഗരീതയ്ക്ക് ഇഷ്ടപ്പെട്ടു. രാത്രി ഒരുപാട് നേരം അഗസ്റ്റിനും മാണിക്കനും സംസാരിച്ചു കൊണ്ടിരുന്നു. പുതിയ വാതിലുകൾ തുറക്കുന്നതും പുതിയ വഴികളിലൂടെ പോകുന്നതും പുതുകാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നതുമായ ആ സംഭാഷണങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് മാർഗരീതയും അവരുടെ അടുത്തിരുന്നു. നാണുവിനെ അവൾ മടിയിൽ കിടത്തിയിരുന്നു. പലപ്പോഴും നാണുവും അവരുടെ സംസാര വിഷയമായി. കാട്ടിലും തോട്ടത്തിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കുറേ മനുഷ്യരാണ് കാവിലെ കുർബാന കാണാൻ വന്നുകൊണ്ടിരുന്നത്. മുഷിഞ്ഞ തുണികളും ഒരേ സങ്കടത്തിൻ്റെ പല കാഴ്ചകളായ മുഖങ്ങളുമുള്ള മനുഷ്യർ. മുളങ്കാടുകൾക്കിടയിലുള്ള പല ഒറ്റയടിപ്പാതകളിലൂടെ അവരുടെ ഇരുണ്ട നിഴലുകൾ വെളിച്ചത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കുർബാനയുടെ നേരമായപ്പോഴേക്കും അവർ 1500 പേരായി. തീരെ പകട്ടില്ലാത്ത ഒരാൾക്കൂട്ടം. ബലിപീഠം കല്ലുകൊണ്ടുള്ള പൊക്കം കുറഞ്ഞ ഒരു അത്താണിയായിരുന്നു. രണ്ടു കരികൾ തൂണുകൾക്കിടമേൽ ഇട്ടിരുന്ന കരിങ്കലിൻ്റെ പലക. അതവിടെ ഉണ്ടായിരുന്നത് മാർഗരീത ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല. കരിയിലകൾ മൂടിക്കിടന്നത് കൊണ്ടാവണം. അഗസ്റ്റിനും മാണിക്കനച്ഛനും ചോലയിൽ പോയി കുളി കഴിഞ്ഞാണ് കാവിലേക്ക് നടന്നത്. അവർ ഈറൻ വസ്ത്രങ്ങളോടെ കാവിലെത്തി. വിളക്ക് കൊളുത്തി. അച്ചടിച്ച പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നു. വണ്ടുകളുടെ മൂളം പോലെ ഒരു മുഴക്കം കാതിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ അപ്പം അന്ന് രാവിലത്തെ ഭക്ഷണമായിരുന്നു. കുർബാനയ്ക്ക് വന്നവർ സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരു ഓഹരി അതിനായി കൊണ്ടുവന്നിരുന്നു. വീഞ്ഞിനു പകരം വെള്ളമായിരുന്നു. വാടിയ ഇലകളിൽ പൊതിഞ്ഞുകൊണ്ടുവന്നിരുന്ന ആ ദരിദ്രമായ ഭക്ഷണപ്പൊതികളെ വെണ്മയേറിയ ഓസ്തികളുടെ സ്ഥാനത്ത് സങ്കല്പിച്ചപ്പോൾ തന്നെ മാർഗരീതയ്ക്ക് സന്തോഷം തോന്നി. ക്രിസ്തുവിൻ്റെ രക്തവും മാംസവുമാകാൻ പച്ചവെള്ളത്തിനും വാട്ടുകപ്പയ്ക്കും കഴിയും. ഓസ്തിയില്ല, വീഞ്ഞില്ല, വീഞ്ഞു നിറയ്ക്കുന്ന സ്വർണക്കാസയില്ല, ഓസ്തി സൂക്ഷിക്കുന്ന സ്വർണ്ണ പിലാസയില്ല, ബലിക്കലിൻ്റെ മീതെ വിരിക്കുന്നതിന് കസവ് പൂക്കൾ തുന്നിച്ചേർത്ത പട്ടുതുണിയുടെ കൊത്താനയില്ല, സംഗീനു കൊണ്ട് കാസ് തുടയ്ക്കുന്നില്ല, കെബലാന കൊണ്ടത് മൂടുന്നില്ല. ബലിയുടെ അന്ത്യത്തിൽ ക്രിസ്തുവിൻ്റെ ഖബറടക്കം സൂചിപ്പിച്ചുകൊണ്ട് മൂടാനുള്ള ശോശപ്പയും കണ്ടില്ല. കറുത്തുണങ്ങിയ ഒരു തോട്ടം തൊഴിലാളി സ്ത്രീ ഇലവാട്ടി പൊതിഞ്ഞു കൊണ്ടുവന്ന കാച്ചിൽ ഇരു കൈകളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫാദർ അഗസ്റ്റിൻ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. സ്വർണ്ണ പാത്രങ്ങളിൽ വെളുത്തു മിന്നുന്ന ഓസ്തിക്കുള്ളിൽ മാത്രമല്ല, പാവപ്പെട്ടവളുടെ ഇലക്കുമ്പിളിലും ദൈവം വസിക്കുന്നുണ്ട്. മാർഗരീത സന്തോഷത്തോടെ ഓർത്തു. ഇത് ദൈവനിന്ദയല്ല, ദൈവനിന്ദ, മാരകമായ ദൈവനിന്ദ. മദർ സുപ്പീരിയർ ഗർജിക്കുകയായിരുന്നു. ഈ മഠത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
ആരാണിതിൻ്റെ പിന്നിൽ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നീതിപീഠത്തിൻ്റെ മുമ്പിൽ അവർ തലകുനിച്ചു നിന്നു. തെറ്റ് സമ്മതിക്കേ, ആവർത്തിക്കില്ലെന്ന് ഇതിൽ എഴുതി ഒപ്പിട്ടെത്താം. അതിൻ്റെ ആവശ്യമില്ല, സി ജെറമിയ അഹങ്കാരത്തോടെ പറഞ്ഞു. അവളുടെ നീണ്ടുപരന്ന മുഖം ഒന്നുകൂടി വിസ്താരമുള്ളതായി. ദൈവത്തിന് ബലിയർപ്പിക്കാൻ നിനക്ക് അധികാരമില്ല. ദൈവം എൻ്റെ ബലി സ്വീകരിച്ചു. നിനക്കെങ്ങനെ അറിയാം? അതൊരു പുരോഹിതനും അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയാം. മദർ സുപ്പീരിയറിൻ്റെ വലതുകൈ സി ജെറോമിയുടെ മുഖത്ത് ആഞ്ഞു വീണു. ദൈവദോഷം പറയുന്നു, നശിച്ചവളെ. പുഴുങ്ങിയ കാവത്ത് കാന്താരിമുളക്, അരച്ച ചമ്മന്തി. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന മൊഴിയുടെ പിന്നാലെ അവർ സ്വന്തം ഭക്ഷണപ്പൊതികൾ തുറക്കുന്നത് മർഗലീത കണ്ടു. പട്ടിപ്പുണ്യാളുടെ കാവിലെ കിളികളായ കിളികൾ മുഴുവനും അവിടെ പറന്നെത്തുന്നത് മർഗലീത വിസ്മയത്തോടെ കണ്ടു. മരങ്ങളിലും വള്ളികളിലും പട്ടിപ്പുണ്യാളുടെ പ്രതിമയിലും ബലിപീഠത്തിലും മനുഷ്യർക്കിടയിലും അവ നിറഞ്ഞു. മുയലുകളും മുള്ളൻ പന്നികളും കീരികളും അവരുടെ ജീവിതം തേടിയെത്തി. മനുഷ്യരുടെ ഒപ്പം അവരുടെ കയ്യിൽ നിന്ന് കൊത്തി തിന്നുകൊണ്ട് കിളികൾ കുർബാനയില പന്തിഭോജനത്തിൽ പങ്കെടുക്കുന്നത് മിഴിയടയ്ക്കാതെ അവൾ നോക്കിയിരുന്നു. ഭക്ഷണം കൊണ്ടുവരാത്തവരുമുണ്ടായിരുന്നു. എല്ലാ പൊതികളിൽ നിന്നും അവർക്ക് വീതം കിട്ടിക്കൊണ്ടിരുന്നു. മാണിക്കൻ അവരോട് സംസാരിച്ചു. അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് 5000 പേരെ ക്രിസ്തു സമൃദ്ധമായി ഊട്ടിയ കഥ അത്ഭുത പ്രവൃത്തിയല്ല, അത് നമുക്കും ഭരണാധികാരികൾക്കുമുള്ള ഒരു നിർദ്ദേശമാണ്. നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ മുന്നിലോ വിശക്കുന്ന വളരെ വലിയൊരു ജനക്കൂട്ടമുണ്ട്. അഞ്ചപ്പവും രണ്ടു മീനുമേ ഉള്ളൂ. ആളുകൾ 5000-ലേറെയാണ്. നിങ്ങളത് എങ്ങനെ വിതരണം ചെയ്യും? രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണത്തിലേക്ക് ക്രിസ്തുവിൻ്റെ വഴി തുറക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളത് 5000 തവണ പങ്കുവയ്ക്കണം. ഓരോ പങ്കും ഇല്ലായ്മ പോലെ തുച്ഛമായിരിക്കാം. എന്നാലും നിങ്ങളത് തുല്യമായി പങ്കുവെച്ച് വിതരണം ചെയ്തതിനാൽ ഉള്ളതിലൊരു ഓഹരി എല്ലാവർക്കും കിട്ടുന്നു. വയറ് നിറയില്ലായിരിക്കാം, എങ്കിലും മനസ്സ് നിറയും. നിറഞ്ഞ മനസ്സിൽ സ്നേഹമുണ്ടാവും. കൂടുതലുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വലിയ വീതം കിട്ടുമായിരുന്നല്ലോ എന്ന് അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. ആകാശത്തിലെ പറവകളെ പോലെ ആരും ഒന്ന് കൂട്ടിവെക്കാതിരുന്നാൽ എത്രയോ നന്ന്. അധ്വാനിക്കാത്തവരാണ് കൂട്ടിവെക്കുന്നത്. അധ്വാനിക്കാത്തവർ ഭക്ഷണം കഴിക്കാൻ അർഹരല്ല. മാണിക്കിൻ്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട് മരച്ചില്ലകളിൽ അനങ്ങാതിരിക്കുന്ന കിളികളെ മർഗലീത വിസ്മയത്തോടെ കണ്ടുകൊണ്ടിരുന്നു. കുർബാന കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകും മുമ്പ് അഗസ്റ്റിൻ ഓർമ്മിപ്പിച്ചു, കഴിയുന്നത്ര നേരത്തെ എല്ലാവരും വന്നാൽ വെയിലാറും മുമ്പ് നമുക്ക് ഒരുപാട് ജോലികൾ തീർക്കാം. കാട്ടിലും തോട്ടിലും പണിയെടുക്കുന്ന പാവങ്ങളായിരുന്നു എല്ലാവരും. ഒന്നുകിൽ പണിയില്ല, അല്ലെങ്കിൽ എടുത്ത പണിക്ക് കൂലിയില്ല. വാതുറന്ന് ചോദിക്കാൻ അറിഞ്ഞുകൂടാ, പേടിയാണ്. അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല. പാതി പട്ടിണിയിൽ ഉന്തി നിൽക്കുന്ന ജീവിതങ്ങൾ, നിരാശ കൊണ്ട് വറ്റിവരേണ്ട കണ്ണുകൾ, വിശപ്പ് മാറാത്ത കുഞ്ഞുങ്ങളുടെ വാതോരാത കരച്ചിൽ, വിടാതെ പിടികൂടുന്ന രോഗങ്ങളും മരണവും ദുരിതവും, എല്ലാറ്റിലും വലിയ പ്രശ്നം വെള്ളമായിരുന്നു. കണ്ണിൻ്റെ തൊട്ടുമുമ്പിൽ നിലയ്ക്കാത്ത വെള്ളച്ചാട്ടമുണ്ട്. അത് പക്ഷെ താഴെയാണ്, കുന്നിറങ്ങി വരണം. തലച്ചുമടായി വെള്ളം കയറ്റിക്കൊണ്ടു പോകണം. ആണും പെണ്ണും കുട്ടികളും വെള്ളം ചുമക്കുന്നുണ്ട്. വിളർച്ച മാറാത്ത മുഖമുള്ള ഗർഭിണികളും തലവിറയ്ക്കുന്ന വൃദ്ധരും കുടിവെള്ളം ചുമന്ന് ക്ലേശിച്ചു കുന്നുകയറുന്നത് കാണുമ്പോൾ അഗസ്റ്റിൻ അസ്വസ്ഥനായിരുന്നു. കുന്നിൻ്റെ മുകളിൽ ഒരു ജലസംഭരണി കെട്ടിയുണ്ടാക്കി കുഴൽ വഴി അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണമെന്ന അപേക്ഷയുമായി അയാൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ കയറിറങ്ങിക്കൊണ്ടിരുന്നു. അഗസ്റ്റിന് അതിലുണ്ടായിരുന്ന താല്പര്യം ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നില്ല. അഗസ്റ്റിൻ കാര്യങ്ങൾ ഒരടി മുന്നോട്ട് നീക്കിയാൽ അവരത് രണ്ടടി പിന്നോട്ടാക്കും. കുന്നുകളാവട്ടെ, ദൂര നഗരങ്ങളിലുള്ള സമ്പന്നരുടെ കൈവശത്തിലായിരുന്നു. അവർ കുന്നുകൾക്ക് ചുറ്റും കമ്പിവേലി കെട്ടി വേലിയിലൂടെ വൈദ്യുതി പായിച്ചു. തൊട്ടാൽ മരണമാണ്. മനുഷ്യരും നാൽക്കാലികളും ഇതിലെ വരരുതെന്ന മുന്നറിയിപ്പ് തൂങ്ങുന്നു. ജലസംഭരണി എവിടെ കിട്ടും? വെള്ളക്കുഴൽ ഏതിലെ വലിക്കും? 1.5 വർഷമാണ് അഗസ്റ്റിൻ അതിൻ്റെ പിന്നാലെ നടന്നത്. മുതലാളിമാരെ കണ്ട് ഇരുന്നു. പഞ്ചായത്ത്, വില്ലേജ്, ബ്ലോക്ക്, താലൂക്ക് ഇലക്ട്രിസിറ്റി, PWയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അയാളെ കൊണ്ട് ശല്യമായി. അതൊന്നും നടക്കില്ല അച്ഛാ, അവർ അവസാനത്തെ തീർപ്പ് കൽപ്പിച്ചു. നിരാശപ്പെടാൻ അഗസ്റ്റിൻ തയ്യാറല്ല. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നാളെ അവർ ബലമായി വേലി പൊളിച്ചകത്ത് കിടക്കും. കുന്നിന് മുകളിലേക്ക് ഇരച്ചു കയറും. ഒരു ജലസംഭരണി കെട്ടാൻ വേണ്ടത്ര സ്ഥലം വെട്ടിത്തെളിച്ചെടുക്കും. വെള്ളക്കുഴൽ കൊണ്ടുപോകാനായി ഒരു ചാൽ മണ്ണ് പിടിച്ചെടുക്കും. തടയുന്നവർ തടയട്ടെ, അഗസ്റ്റിൻ പറഞ്ഞു. അഗസ്റ്റിനും മാണിക്കനും കൈക്കോട്ടുകൾക്കും പിക്കാക്സുകൾക്കും പൂളുകൾ ഉറപ്പിക്കുകയായിരുന്നു. വെട്ടുകത്തികൾ, കുളങ്കോരികൾ, മണ്ണ് കോരാനുള്ള കുട്ടകൾ തുടങ്ങി പലതും അവർ ഒരുക്കിവെച്ചു. മർഗലീത സിസ്റ്റർ പോരുന്നോ? ബ്രദർ മാണിക്യൻ ചോദിച്ചു. അത് വേണ്ട, അഗസ്റ്റിൻ പറഞ്ഞു. നാണുവിന് ബുദ്ധിമുട്ടാവും. മർഗലീത ഈ മുറ്റത്ത് നിന്ന് ദേ പടിഞ്ഞാട്ട് നോക്കിയാൽ ആ കുന്നുമുറത്ത് ഉറുമ്പുകൾ തിരക്കിട്ട് പായുന്നത് പോലെ ഒരിളക്കം കാണും. അത് ഞങ്ങളാവും. അഗസ്റ്റിൻ്റെ ആവേശം വെള്ളച്ചാട്ടം പോലെയാണെന്ന് മർഗലീതയ്ക്ക് തോന്നി. അതേ കരുത്ത്, തിളക്കം, കുത്തിയൊഴുക്ക്. മർഗലീത അത്ഭുതത്തോടെ അയാളെ നോക്കിയിരുന്നു. അഗസ്റ്റിനോട് അവൾക്ക് തോന്നുന്ന വികാരം എന്താണ്? സ്നേഹമോ ബഹുമാനമോ ഭയഭക്തികളോ മാത്രമല്ല, അതിലും കൂടുതൽ. അതിലും കൂടുതൽ എന്തോ ഉണ്ട്, അത് നിർവചിക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ അവൾ അഗസ്റ്റിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. അയാൾ അങ്ങോട്ട് നീങ്ങുന്നുവോ അവിടേക്കൊക്കെ അവളുടെ കണ്ണുകൾ കൂടെ ചെല്ലും. അഗസ്റ്റിൻ്റെ കാവിലെ കിളികളും തോട്ടം തൊഴിലാളികളും ബ്രദർ മാണിക്കനും നാണവും മർഗലീതയും ഒരേപോലെയാണെന്ന് തോന്നിയിട്ടുള്ളതിനാൽ പിന്നാലെ പറന്നു നടക്കുന്ന തൻ്റെ കണ്ണുകളെ മർഗലീത മെരുക്കിയെടുക്കും. അഗസ്റ്റിനെ അലോസരപ്പെടുത്തിക്കൂടാ. പട്ടിപ്പുണ്യാളൻ ഒരുപാട് പേര് അഭയവും ആശ്രവമായി നിലനിൽക്കട്ടെ. മർഗലീതയുടെ കണ്ണുകളിൽ കുറേ കൂടി സ്വാർത്ഥത നിറഞ്ഞ നോട്ടങ്ങളാണുള്ളത്. എന്ത് സ്വാർത്ഥത! അതോർക്കുമ്പോൾ മാർഗരൈറ്റയ്ക്ക് ദേഷ്യം വരും. അവൾക്ക് പരിഭവം തോന്നും. അവളുടെ പരിഭവം അഗസ്റ്റിന് അറിയുകയില്ല. സൂര്യകിരണങ്ങൾ കാട് കടന്ന് ചോരയിൽ എത്തിയിരുന്നില്ല. കനത്ത നിഴലുകൾ വീണു കിടന്നിരുന്നതുകൊണ്ട് വെള്ളത്തിന് കറുപ്പ് നിറമായിരുന്നു. ആളും അനക്കവുമില്ലാതെ ചോല അതിൻ്റെ സ്വച്ഛതയിൽ ഒഴുകിക്കൊണ്ടിരുന്നു. കാവിൽ നിന്നായിരുന്നു പുറപ്പാട്. കാവിൽ വിളക്ക് വെച്ചിട്ടുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ അവരെല്ലാം ഇരുണ്ട രൂപങ്ങളായി കാണപ്പെട്ടു. നാണുവും മാർഗരൈറ്റയോടൊപ്പം ഉണർന്നിരുന്നു. മച്ചിങ്ങയിൽ ഈർക്കിൽ കുത്തി വളച്ച് മാർഗരൈറ്റ ഉണ്ടാക്കി കൊടുത്ത കിളിക്കിട്ടം കൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കുട്ടി ചിരിക്കാൻ തുടങ്ങി. അവനങ്ങനെ കിടുകിട ചിരിക്കുന്നത് മാർഗരൈറ്റ ആദ്യമായി കാണുകയാണ്. അവൻ്റെ കനം കുറഞ്ഞ നെഞ്ച് വല്ലാതെ പൊങ്ങുകയും താഴുകയും ചെയ്തു. അങ്ങനെ ചിരിക്കാൻ വേണ്ടത്ര വായു ഉള്ളിൽ നിന്നെടുക്കാൻ അവൻ വല്ലാതെ വിഷമിച്ചു. എന്നിട്ടും കുട്ടി ചിരി നിർത്തിയില്ല. അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാർഗരൈറ്റ അവൻ്റെ കളിപ്പാട്ടം പിടിച്ചു വാങ്ങി. അത്ഭുതത്തോടെ അവൻ മാർഗരൈറ്റയെ നോക്കി. അത്ര കൗതുകമുള്ളൊരു ഭാവം ഇതിനു മുമ്പ് അവൻ്റെ മുഖത്ത് ഉണ്ടായിട്ടില്ല. മാർഗരൈറ്റ നാണുവിനെയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ഉറുമ്പിൻ്റെ ജാതകാണോ നാണുവിന്? അവൾ ചോദിച്ചു. നാണു തലയാട്ടി. നേരം വെളുത്താൽ ദൂരെ പടിഞ്ഞാറേ കുന്നിൽ അത് കാട്ടിത്തരാമെന്ന് മാർഗരൈറ്റ പറഞ്ഞു. മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ അവൾ ചോലയിലേക്ക് നടന്നു. അനക്കം കേട്ട് കൂട്ടത്തോടെ പറന്നു പോകുന്ന കിളികളെ നാണു ചൂണ്ടിക്കാട്ടി. മുളകളുടെ കിറുകിറു ശബ്ദത്തിന് അവൻ കാതുകുറുപ്പിച്ചു. സൂര്യകിരണങ്ങൾ കാട്ടിലൂടെ ഊർന്നിറങ്ങി ചോലയിലെ വെള്ളത്തിൽ വീഴാൻ തുടങ്ങിയിരുന്നു. മൂടൽ മഞ്ഞും വെളിച്ചവും കുടിത്തീർത്ത മായികമായ കാഴ്ച കണ്ട് മാർഗരൈറ്റ വിസ്മയിച്ചു നിന്നു. ഇലകൾക്കിടയിലൂടെ ഒറ്റയൊറ്റയായി വന്നു വീഴുന്ന 10,000 വെള്ളിരേഖകൾ. വെള്ളത്തിൽ ചിതറിക്കിടക്കുന്ന പാറകളിൽ ചവിട്ടി മാർഗരൈറ്റ ചോലയുടെ നടുവിൽ വന്നു നിന്നു. നാണുവിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്ന പൂവ് പോലെയായി. തമ്പാച്ച, മാർഗരൈറ്റ പറഞ്ഞു. നാണു കൈകൂപ്പി. അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് മാർഗരൈറ്റ പറഞ്ഞു കൊടുത്തു. തമ്പാച്ച, ഉവ്വാവ് മാറ്റിത്തരണേ, നാണുവിനെ കാത്തുരക്ഷിക്കണേ. നാണു അവൻ്റേതായ ഭാഷയിൽ അത് ഏറ്റുപറഞ്ഞു. നാണു ചൂണ്ടിക്കാട്ടിയിടത്തേക്കൊക്കെ മാർഗരൈറ്റ അവനെ കൊണ്ടുപോയി. കല്ലിനു താഴെ വന്ന് മുട്ടിയുരുമുന്ന ചെറുമീനുകളെ കാട്ടിക്കൊടുത്തു. ഇതുപോലെ തുള്ളിക്കളിക്കാറാവണം നാണുവിന്, അവൾ പറഞ്ഞു. നാണു അവളുടെ തോളിൽ ചാഞ്ഞുകിടന്ന് മീനുകളെ നോക്കി ചിരിച്ചു.